ഡോക്ടർ റവറൻസ് ഫാദർ മാത്യു കോശിയേശ്വരൻ. വളരെ അനുഗ്രഹമായിട്ട് പോകട്ടെ. മറ്റുള്ളത് റെക്കോർഡ് ചെയ്യുന്ന ആളുകൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വൈസ് റെക്കോർഡ് ചെയ്തത് റിസോഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. മറ്റുള്ളവർക്ക് ഏത് സമയത്ത് അത് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സെഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യത്തക്ക വിധത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കോശിയേശ്വരൻ ഓർത്തോഡോക്സിന്റെ 10-ാമത്തെ പുസ്തകം ഇന്ന് അത് കൺക്ലൂഡ് ചെയ്യും. സമയം നമുക്ക് ഇടയ്ക്ക് നഷ്ടമാകുന്നില്ല. നമുക്ക് ഫൈനലായിട്ട് അത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തോളാം. ഐ വെൽക്കം ബിലവർഡ് മാത്യു കോശിയേശ്വരൻ ടു കണ്ടിന്യൂ വിത്ത് ദ ക്ലാസ്. പ്രാർത്ഥിക്കാം നമുക്ക്. കരുണ്യവാനും നിത്യനുമായ സ്വർഗീയപിതാവേ, വ്യത്യസ്ത പ്രദേശങ്ങളിലാണെങ്കിലും ഒരേ ആത്മാവിൽ ഞങ്ങൾക്ക് ദിവ്യമായ വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. നിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ജീവിതത്തിന്റെ എല്ലാ അന്ധകാരത്തെ അവിടെ നീക്കണമേ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ ആധുനിക യുഗത്തിൽ ആത്മാവിന്റെ ഐക്യത്തിൽ സ്നേഹബന്ധം പുതുക്കുവാനും ആത്മാവിന്റെ ഐക്യത്തിൽ കുടുംബ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാനും ദൈവകൃപയങ്ങൾക്ക് ചെയ്യണമേ. നമ്പരാൻ, ഇന്നത്തെ ക്ലാസ് കൂടുതൽ ആത്മീയ വർധനവ് ലഭിക്കാനും അതിലൂടെ ആർജിക്കുന്ന ദൈവകൃപയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങൾ കൂടുതൽ ഊഷ്മളമായി തീരുവാനും കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായി തീരുവാനും അവിടുന്ന് സംഗതിയാക്കണത്. കുറവുകൾ കണ്ടെത്തുവാനും കുറവുകളെ മാറ്റുവാനും പുതിയ ആത്മാവും പുതിയ ദർശനവും ഉൾക്കൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. ക്ലാസ് എടുക്കുന്ന വന്യപിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ബലപ്പെടുത്തി ആവശ്യമായിരിക്കുന്ന നല്ല ദൂതുകളെ ഞങ്ങൾക്ക് പകർന്നു തരുവാൻ ഇന്നത്തെ സെഷൻ ഉപയുക്തമാക്കണമേ. വിവിധ ഇടങ്ങളിലായി ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെയും പരിശ്രമിക്കുന്നവരെയും ഈ സെഷൻ സംബന്ധിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. നന്മകളാൽ നിറയ്ക്കണമേ. ദൈവപരിപാലനായിരിക്കാൻ സഹായിക്കണമേ. സമസ്തവും ജീവൻ വെച്ചവന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ടത്തിന് വന്നു മാറാകണമേ.
ഓർപ്പിച്ചതുപോലെ നമ്മളിന്ന് യൂണിറ്റ് 4 കൈകാര്യം ചെയ്യുന്നത്. ഈ പുസ്തകത്തിന്റെ ഫൈനൽ ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മള് ഈ കൗൺസിലിംഗിന്റെയും അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിന്റെയും വിവിധ വശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ചില വ്യത്യസ്തമായ ചിന്തകളാണ്. അതിനൊരു ഒരു ഫ്ലോ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ചാപ്റ്ററുകളും വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വളരെ അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ ജീവിതത്തിൽ അത് ഫലപ്രദമായി നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാനുമായിട്ട് സാധിക്കും. ഈ സെഷൻ കൊണ്ടും ഈ പുസ്തകം കൊണ്ടും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കൗൺസിലറുടെ റോള് നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കൗൺസിലർ അവനെ കുറിച്ച് തന്നെ ശരിയായ, അല്ലെ, അവളെ കുറിച്ച് തന്നെ ശരിയായ ബോധ്യമുള്ള ആളായിരിക്കണം. അറ്റ് ദ സെയിം ടൈം ദാറ്റ് പേഴ്സൺ ക്യാൻ ഹെൽപ്പ് അവേഴ്സ് ഇൻ എ പോസിറ്റീവ് വേ എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഈ ഈ പഠനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിലും നമ്മുടെ സെക്യുലർ ലൈഫിലും പ്രയോജനകരമായി തീരും എന്നുള്ള സംശയമില്ല. കഴിഞ്ഞ സെഷനുകളിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തതുപോലെ അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ യൂണിറ്റ് 4 കൈകാര്യം ചെയ്യുന്നത് പ്രശ്നങ്ങളും പ്രതികരണങ്ങളും എന്നുള്ളതാണ്. അതിൽ പാഠം 1 ലെസൺ വന്ന് പറയുന്നത് പരാജയം മൂടി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന മനസ്സ് എന്നുള്ളതാണ്. യൂണിറ്റ് 4 കൺസിസ്റ്റ് ഓഫ് 2 മെയിൻ സബ്ജക്ട്സ്. 1 ഈസ് ഡിഫൻസ് മെക്കാനിസംസ് ഓഫ് ദ അൺകോൺഷ്യസ് ആൻഡ് ദ സെക്കൻഡ് ഈസ് ഷോർട്ട് കട്ട് ടു ഹൈഡ് ഫെയിലിയേഴ്സ് എന്നുള്ളതാണ്. As we discussed earlier, counseling is beneficial not only for the mentally disturbed people, but it is also helpful for those who consider themselves to be healthy in mind, because everybody has problems in their life. For example, if the head of the family has good mental health capabilities, the rest of the family members will be impacted positively from that. So we know that. ഒരു കുടുംബത്തില് നേതൃത്വം നൽകുന്ന ആള് മാനസികമായ ആരോഗ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് പേരന്റൽ ഫിഗേഴ്സ് ആകാം, അപ്പനും അമ്മയും ആകാം, അവര് മാനസികമായ ശക്തിയുള്ളവരാണെങ്കിൽ, മനോബലമുള്ളവരാണെങ്കിൽ, നമ്മുടെ ശരിയായ ഭാഷയും മലയാള ഭാഷയും മനോബലമുള്ളവരായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അവിടുത്തെ അംഗങ്ങൾക്കൊക്കെ ആ മനോബലം ലഭ്യമാകും എന്നൊരു സംശയമില്ല. അതുകൊണ്ട് മനസ്സിന്റെ ഈ സങ്കീർണമായ മേഖലകളെ കുറിച്ച് ഉള്ള നമ്മുടെ പഠനവും നമ്മുടെ അറിവും നമുക്ക് കൂടുതൽ ആത്മബോധവും സ്വയമേ കണ്ടെത്തുവാനുള്ള ഒരു സന്നദ്ധതയും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് വി ക്യാൻ ഇൻക്രീസ് എനർജി ദ പവർ ഓഫ് അവർ മെന്റൽ ഹെൽത്ത് എന്നുള്ളതാണ് ആയിരിക്കണം അതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ടോക്ക് അബൌട്ട് ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ അൺകോൺഷ്യസ്, ഇതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഈ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ട അവിടെയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ അൺകോൺഷ്യസ് ഡു നോട്ട് സോൾവ് പ്രോബ്ലം കംപ്ലീറ്റ്ലി, ദ ഓൺലി ഹെൽപ് ദ ഇൻഡിവിജ്വൽ ഓവർകം പ്രോബ്ലംസ് ഫോർ ദ ടൈം ബീയിങ്. Eric Born describes defense mechanisms as the games people play. It is a shortcut to hide the failures. പരാജയങ്ങള്‍ മൂടി വെക്കുന്നതിനു വേണ്ടി മനുഷ്യന്റെ ഉള്ളിൽ ഉള്ള അവന്റെ അൺകോൺഷ്യസിൽ നിന്ന് വരുന്ന ഒരു മെക്കാനിസമാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്നുള്ള പേരിൽ പറയപ്പെടുന്നത്. അപ്പൊ ഈ പരാജയം മൂടി വെക്കുന്നത് പ്രധാനമായിട്ടും അതിനകത്ത് രണ്ട് ഘടകങ്ങളാണുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഫെയിലിയേഴ്സ്, വൈ വി need to hide those failures in our life. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മറ്റുള്ളവർ തങ്ങളെ പറ്റി എന്ത് ചിന്തിക്കുമെന്നുള്ള ചിന്തയാണ്. അപ്പം അതാണ് പ്രധാനമായിട്ടുള്ളത്. എന്നെ പറ്റി എന്താണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്, അതിനെ കുറിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല, നെഗറ്റീവായിട്ട്. അത് പോസിറ്റീവായിട്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ നെഗറ്റീവായിട്ട് ഇഫ് ഐ ആം ഫോക്കസിംഗ് ഓൺ മൈ പെർഫോമൻസ് overly, I am focusing on my performance. So I will be anxious. I will react in different ways. So how does defense mechanism come down? So the second thing is, so I am working on a vehicle. That's the second thing. So I am working on a vehicle. That's why I am working on two things. This is the first thing. 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 Let's talk about different forms of defense mechanism. ചില കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് റാഷണലൈസേഷൻ എന്നുള്ളതാണ്. സപ്ലൈയിങ് ലോജിക്കൽ ഓർ റാഷണൽ റീസൺസ് ആസ് ഒപ്പോസ് ടു റിയൽ, അറ്റംപ്റ്റിംഗ് ടു പ്രൂവ് ദാറ്റ് വൺസ് ബിഹേവിയർ ഈസ് റാഷണൽ ആൻഡ് ജസ്റ്റിഫയബിൾ ആൻഡ് ദസ് വർത്തി ഓഫ് സെൽഫ് ആൻഡ് സോഷ്യൽ അപ്രൂവൽ. ദിസ് ഇസ് ആൻ അറ്റംപ്റ്റ് ടു പ്രൊവൈഡ് റീസണബിൾ എക്സ്പ്ലനേഷൻ for questionable behaviors to appear logical, rational or valid. Often used when there are conflicting messages. Frequently used to react to guilt. ഇപ്പൊ നമുക്ക് നല്ലൊരു ഉദാഹരണം പറയാൻ കഴിയുന്നത് ഇപ്പൊ കുറുക്കനെ കുറിച്ച് പറയുന്നുണ്ട്. കുറുക്കൻ മുന്തിരിങ്ങ പറിക്കാനായിട്ട് പോയി. മുന്തിരിങ്ങ പറിക്കാനായിട്ട് പോയപ്പം മുന്തിരിങ്ങ കിട്ടിയില്ല, ചാടിയിട്ടൊന്നും കിട്ടാതെ വന്നപ്പോൾ കുറുക്കൻ പ്രേമയെ പറയുകയാണ്, ഓ ഇത് പുളിക്കുന്ന മുന്തിരിയാണ്. അപ്പൊ ഇതൊരു റാഷണലൈസേഷൻ. പരീക്ഷയിൽ തോറ്റ ഒരു കുട്ടി അവന്റെ ഒരു ഡിഫക്റ്റ് മനസ്സിലാക്കാൻ കഴിയാതെ അല്ലെ അതിന് വശംവദനാകാതെ അവൻ മറ്റു പലതിനെയുമാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്. മറ്റു പലതിന്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലെ അധ്യാപകന്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ സ്കൂളിന്റെ സിലബസിന്റെ കുഴപ്പം കൊണ്ടാണ്, ക്വസ്റ്റ്യൻ ഇട്ടവരുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ ഈ ട്രൈയിങ് ടു ഇമ്പോസ് എന്താ പറയുന്നത്, അതിന്റെ ആ തന്റെ തെറ്റ് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും സ്വയമേ ഡിഫൻസീവായിട്ട് തീരുകയും ചെയ്യുന്ന ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയാണ്. റാഷണലൈസേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫോംസ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. റാഷണലൈസേഷൻ ഇസ് എ കൈൻഡ് ഓഫ് ഡിസെപ്ഷൻ, ഡിസെപ്ഷൻ ടു വൺ ഓൺ സെൽഫ് ആൻഡ് ഡിസെപ്ഷൻ ഓഫ് അതേഴ്സ്. ഫോർ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ദ ഇൻഡിവിജ്വൽ ഷുഡ് അഡ്മിറ്റ് ടു ഫോർ ഹെർ ഫെയിലിയേഴ്സ്. രണ്ടാമത്തേത് എക്സസീവ് ഡിപ്പെൻഡൻസി, അമിത ആശ്രയ ബോധം എന്നുള്ളതാണ്. സം ചിൽഡ്രൻ ഇൻസിസ്റ്റ് ഓൺ ദർ ഹോം വർക്ക് ബീയിങ് ഡൺ ഫോർ ദം ബൈ ദർ പേരൻസ് ഓർ അതേഴ്സ് അറ്റ് ഹോം. ദീസ് ചിൽഡ്രൻ ഇൻ ലേറ്റർ ലൈഫ് ബികം ഇൻക്രീസിംഗ്ലി ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ് ഫോർ എവരിതിങ്. ഇതാണ് ഈ എക്സസീവ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. നമുക്ക് പരസ്പര ആശ്രയം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്, കുടുംബത്തിൽ ആവശ്യമാണ്. നമുക്ക് ആശ്രയം ഇല്ലാതെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അവർ ഒരു എക്സസീവ് ലെവലിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എനിക്ക് പറ്റാത്തത് അല്ലെ എനിക്ക് ചെയ്യാൻ മനസ്സിലാത്ത ഞാൻ മറ്റുള്ളവരുടെ മേൽ അവരെ കൊണ്ട് എന്റെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഐ ആം ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്, എക്സസീവ്ലി ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. സോ ദാറ്റ്സ് അനദർ ഫോം ഓഫ് സെൽഫ് ഡിഫൻസീവ് മെക്കാനിസം എന്നുള്ളതാണ്. ഇത് നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പം ഈ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പേരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ അമിതമായി അന്യോന്യം ആശ്രയിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഉദാഹരണമായിട്ട് ഭാര്യ അമിതമായിട്ട് ഭർത്താവിനെ ആശ്രയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഭാര്യയ്ക്ക് ഒരു സ്വയം സ്റ്റാൻഡില്ല, എന്തെങ്കിലും ഒരു കാര്യം സ്വയമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തിയില്ല, അതിനുള്ള ഒരു എബിലിറ്റി ഇല്ല, അതിനുള്ള ഒരു മനസ്സില്ല, എല്ലാം ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പലയിടത്തും അറിയാം, ഒരു ചെക്ക് എഴുതി അത് ഒപ്പിട്ട് കൊടുക്കാൻ പോലും കഴിവില്ലാത്ത, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അതിനെ അറിയാൻ പാടില്ലാത്ത സഹോദരികൾ നമ്മുടെ ഉള്ളു. എല്ലാ പുരുഷന്മാരുടെ തലയിൽ ഏൽപ്പിക്കുകയാണ്. തിരിച്ചും അമിതമായ ഒരു ആശ്രയമാണ്. അപ്പൊ അത് ഒരു ആരോഗ്യകരമായ മനോഭാവമല്ല. ഭാര്യയും ഭർത്താവും അവരവരിൽ തന്നെ അവര് ഡിപ്പെൻഡ് ചെയ്യുകയും അവരുടെ കാലുകളിൽ ഉറച്ചു നിൽക്കുകയും അവരവരുടേതായിട്ടുള്ള ആ സെൽഫ് പവർ, ദേ ഹാവ് ടു ഇൻക്രീസ് ദേർ സെൽഫ് ഐഡന്റിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ മക്കളെ കാണുമ്പോൾ തന്നെയും അവരെ അമിതമായി അവരെ നമ്മൾ ആശ്രയിക്കാനായിട്ട് ആസ് പേരൻസ് കാനോട്ട് ഡു ദാറ്റ്. നമ്മളെ ഒത്തിരി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അനുഭവമല്ല. അവർ ചെറുപ്പത്തിൽ തന്നെ അവരെ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സന്നദ്ധത, അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു ജീവിതത്തിലുണ്ട്. നമ്മുടെ ഒരു 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 കളക്റ്റീവ് കൾച്ചറിൽ, എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി സിസ്റ്റത്തിലൊക്കെ ഉള്ള ഒരു വലിയ പ്രോബ്ലമാണത്. കാരണം ഇത് അമിത ആശ്രയമാണ്. അത് പലരെയും അടിയന്മാരും അലസന്മാരും ഒക്കെ ആക്കി തീർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വരാനായിട്ട് പാടില്ല. കുഞ്ഞുങ്ങൾ തന്നെയാണെങ്കിലും ഒരു ഏജ് കഴിഞ്ഞാൽ വി ഹാവ് ടു ഗിവ് ദം ഫ്രീഡം ടു ഗ്രോ ഇൻഡിപെൻഡൻസി. അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ്. അപ്പം അടുത്തത് തേർഡ് ഈസ് പ്രൊജക്ഷൻ, പ്ലേസിംഗ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ്. പ്രൊജക്ഷൻ ഈസ് എ ഡിനയൽ ദാറ്റ് സം ആസ്പെക്ട് ഓഫ് ബിഹേവിയർ ഈസ് എ പാർട്ട് ഓഫ് വൺ സെൽഫ്. ഫൈൻഡിങ് എ റീസണബിൾ എക്സ്പ്ലനേഷൻ ഫോർ ആൻ അൺറീസണബിൾ വൺ ഓർ അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് സൗണ്ട് അപ്രോപ്രിയേറ്റ്. അൻ ഇൻഡിവിജ്വൽ വിൽ പ്രൊജക്ട് ദിസ് ടുവേർഡ്സ് അവർ അനദർ പേഴ്സൺ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത ചില പാർട്ട് സ്വയം ഐ ആം ട്രൈങ് ടു പ്രൊജക്ട് അതർ പേഴ്സൺ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡിഫൻസീവ് മെക്കാനിസം. അപ്പൊ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഈ ബാഡ് ഇമേജ്, അല്ലെങ്കിൽ എന്റെ ബാഡ് സെൽഫ്, ഐ ഡോണ്ട് വാണ്ട് ടു അക്സെപ്റ്റ് ദാറ്റ്. സോ ഐ ആം അൺകോൺഷ്യസ്ലി പ്രൊജക്ടിങ് ഐ ആം ട്രൈങ് ടു പ്രൊജക്ട് ടു അനദർ പേഴ്സൺ. ഉദാഹരണമായിട്ട് ഈ അനുഭവ ഈ പുസ്തകത്തിൽ തന്നെ ഉദാഹരണം പറയുന്നുണ്ട്. ഈ കർശനമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ഒരു യുവാവ്, അപ്പൊ ഈ പുസ്തകത്തിൽ അച്ഛൻ പറയുന്ന ഒന്നാണ്. അപ്പൊ ആ യുവാവ് ഒരു പെൺകുട്ടിയോട് അവന് സ്നേഹം തോന്നുന്നു. അപ്പൊ അങ്ങനെ സ്നേഹം തോന്നുന്നത് ഒരു പാപമാണെന്ന് ചിന്തിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അവൻ ജനിച്ചു വളർന്നിരിക്കുന്നത്. അപ്പോൾ അവന് ആ പെൺകുട്ടിയോട് അവൻ പ്രേമമായി, സ്നേഹമായി. പക്ഷേ അവൻ അവന്റെ കൂട്ടുകാരനോട് അതിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് അവൾക്ക് എന്നോട് സ്നേഹമാണെന്നുള്ളതാണ്. അപ്പൊ എന്റെ എനിക്ക് അവളോട് സ്നേഹമാണ്, ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പം എനിക്ക് അവളോട് സ്നേഹമാണെങ്കിലും ഞാൻ തോന്നുന്നു, ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അവൾക്ക് എന്നോട് സ്നേഹമാണെന്ന് ഞാൻ വരുത്തി തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പം ഒരു വിൻഡോയിൽ കൂടി വെളിയിലേക്ക് നോക്കുകയാണ്. പക്ഷേ ആക്ച്വലി വാട്ട് ഇസ് ഹാപ്പനിങ്, ഐ ആം ലുക്കിംഗ് മൈ ഇമേജ് എന്നതാണ്. എന്റെ കണ്ണാടിയിൽ എന്റെ രൂപം തന്നെ ഞാൻ നോക്കുകയാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാൻ അപ്പുറത്തോട്ട് വെളിയിലോട്ട് നോക്കി നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഇത് നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ, കോമൺ ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. ചില ആളുകൾ ധാരാളമായിട്ട് പറയുന്ന മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആക്ച്വലി വാട്ട് ഇസ് ഹാപ്പനിങ് ദെയർ, യഥാർത്ഥത്തിൽ ഞാൻ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. സോ ഐ എം പ്രൊജക്റ്റിംഗ് എന്റെ ആ ഒരു 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 ബാഡ് സെൽഫ്, അല്ലെങ്കിൽ എന്റെ ആ പാർട്ട് ഓഫ് മൈ സെൽഫ്, അത് ഞാൻ ഇഷ്ടപ്പെടാത്തതാണ്. സോ ഐ ആം പ്രൊജക്റ്റിംഗ് ദാറ്റ് അതർ പേഴ്സൺ. അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. അപ്പൊ എനിക്ക് ഭാര്യ പറയുന്നു ഭർത്താവ് എന്നെ ഇഷ്ടമില്ല, ആക്ച്വലി ആയിട്ട് ഗോയിങ് ഓൺ ദെയർ ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് പ്രൊജക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്പർ ഫോർ ഇസ് നെഗറ്റീവിസം, നിഷേധഭാവം. നമുക്കറിയാം ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ്, എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണും. ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് റെസിസ്റ്റൻസ് ടു സജഷൻസ് കമ്മിങ് ഫ്രം അവർ പീപ്പിൾ. ദോസ് ഹു എക്സിബിറ്റ് നെഗറ്റീവിസം ആർ പീപ്പിൾ ഹു ഹാവ് റിപ്പീറ്റഡ്ലി എക്സ്പീരിയൻസ് ഫെയിലിയേഴ്സ് ഇൻ ലൈഫ്, ഹു ഡു നോട്ട് നോ ഹൗ ടു അഡ്ജസ്റ്റ് ദംസെൽവ്സ് ടു ദെയർ സറൗണ്ടിങ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും പരാജയ ഭീതിയുള്ളവരാണ്, സുരക്ഷിതത്തെക്കുറിച്ച് ഭീതിയുള്ളവരാണ്. അപ്പൊ അവർക്ക് ദൈവത്തിലോ സ്വയമോ മറ്റുള്ളവരിലോ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ആളുകളാണ്. അതാണ് ഈ നെഗറ്റീവിസം എന്നുള്ളത് കൊണ്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ളതാണ്. അടുത്തതായിട്ട് കോമ്പൻസേഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം അതിന്റെ അർത്ഥം. കോമ്പൻസേഷൻ എന്ന് പറയുന്ന മലയാളത്തിൽ നഷ്ടപരിഹാരം. ഓവർ എംഫസൈസ് വൺ ബിഹേവിയർ ഫോർ അനദർ, സച്ച് ആസ് പൂവർ ബോൾ പ്ലെയർ ബട്ട് എക്സലന്റ് പിയാനിസ്റ്റ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കവറിങ് അപ് വീക്ക്നെസ്സസ് ബൈ എംഫസൈസിങ് ഡിസൈറബിൾ ട്രെയ്റ്റ്സ് ഓർ മേക്കിംഗ് അപ് ഫോർ ഫ്രസ്ട്രേഷൻ ഇൻ വൺ ഏരിയ ബൈ ഓവർ ഗ്രാറ്റിഫിക്കേഷൻ ഇൻ അനദർ. ഒരു ദ ചൈൽഡ് ഹു ഈസ് നോട്ട് ഗുഡ് അറ്റ് ദി സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ഹിസ് അറ്റൻഷൻ ഓൺ ഗെയിംസ്. അപ്പം ഇത് സത്യത്തിൽ നല്ലൊരു കാര്യമാണ്. എന്റെ പഠനത്തിൽ എനിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ എനിക്ക് ഉൽപ്പത്തി ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ മറ്റൊന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതാണ് എന്റെ അഭിരുചി എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഞാൻ എനിക്ക് ഈ കളിയിൽ ഗെയിംസിൽ അഭിരുചിയും ഇല്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന എന്താണ്, ഞാൻ അതിനകത്ത് താല്പര്യപ്പെടുക. അപ്പം എന്ന് പറഞ്ഞാൽ മറ്റേതിൽ നിന്ന് എനിക്ക് അവിടെ ചെയ്യാൻ കഴിയാത്തത് മറ്റൊന്നിലേക്ക് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുള്ളതാണ്. അതാണ് അവിടെ നടക്കുന്നത്. ഇത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത, യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സെൽഫിനെ മനസ്സിലാക്കാൻ കഴിയാതെ സ്വയമേ ഒരു ഡിഫൻസീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന രീതിയാണ്. അപ്പം ഇതാണ് അവിടെ നടക്കുന്നത്, ഒരു കോമ്പൻസേഷൻ എന്നുള്ളത്. അടുത്തതായിട്ട് നമ്പർ സിക്സ്, റിപ്രഷൻ, നിഗ്രഹം, അതായത് പുള്ളിങ് ഇൻ ടു അൺകോൺഷ്യസ്, പ്രിവെന്റിംഗ് പെയിൻഫുൾ ഓർ ഡേഞ്ചറസ് തോട്ട്സ് ഫ്രം എന്ററിങ് കോൺഷ്യസ്നെസ്. ഫീലിംഗ് തോട്ട്സ് ആൻഡ് മെമ്മറീസ് ആർ പുഷ് ഡൗൺ ആൻഡ് സ്റ്റോർഡ് ഇൻ ദ അൺകോൺഷ്യസ് ആസ് റീകോൾ മേ ബി പെയിൻഫുൾ. ഇത് അപകടകരമായ ഒരു പ്രതിഭാസമാണ് ശ്രദ്ധിക്കുന്നത്, ഫ്രോയിഡ് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു റിപ്രസ്ഡ് മെമ്മറീസ്, അപ്പം ഈ ഫ്രോയിഡ് ചെയ്യുന്നതൊക്കെ ഈ അൺകോൺഷ്യസിൽ നിന്നും ഈ ട്രൈവിംഗ് ടു ബ്രിങ് ദ റിപ്രസ്ഡ് മെമ്മറി ടു ദ കോൺഷ്യസ് മൈൻഡ്, അതാണ് വേണ്ടതെന്നുള്ളതാണ്. അതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ഇവിടെ റിപ്രഷൻ എന്ന് പറയുന്ന ഇതാണ്, ഒരു നിഗ്രഹം പറഞ്ഞാൽ ഞാൻ എന്നിൽ സംഭവിക്കുന്നതാണ്, അൺകോൺഷ്യസിലേക്ക് ഞാൻ അത് മാറ്റിവിടുകയാണ്, അതിനെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ആ രീതിയിൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അടുത്തതായിട്ട് ലെസൺ ടു ആണ് ഇവിടെ പറയുന്നത്. പ്രയാസങ്ങളൊന്ന് ഒളിച്ചോടി പോകുവാൻ ആഗ്രഹിക്കുന്ന മനസ്സ്, ദ മൈൻഡ് ദാറ്റ് വിഷസ് ടു എസ്കേപ്പ് ഫ്രം പ്രോബ്ലംസ്. ഇതിന്റെ സബ് ഹെഡിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് റെഫ്യൂജസ് സോട്ട് ബൈ ദ മൈൻഡ്, ഡേ ഡ്രീമിംഗ്, ഐഡന്റിഫിക്കേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റിഗ്രഷൻ, സബ്ലിമേഷൻ എന്നുള്ള കാര്യങ്ങളാണ്. പരാജയം മൂടി വെക്കുവാൻ മനുഷ്യൻ സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് നാം കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടത്. ഇവിടെ ജീവിതത്തിലെ വിഷമങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോകുവാൻ മനുഷ്യ മനസ്സുകൾ പരിശ്രമിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പരാജയങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞത്, അതിൽ ഡിഫൻസ് മെക്കാനിസം മനുഷ്യൻ ഉണ്ടാകുന്നു, അവനെ ആ രീതിയിൽ അവനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഒരു അൺകോൺഷ്യസ് പ്രോസസ്സാണ്, ആക്ടിവിറ്റി ആയിട്ട് നമ്മളത് പറഞ്ഞെങ്കിൽ. ഇവിടെ വിഷമങ്ങൾ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒളിച്ചോടി പോകുവാൻ ആഗ്രഹിക്കുന്ന മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്ന പരീക്ഷ വരുന്നത്, എക്സാമിനേഷൻ വരുന്നത്, അതിന്റെ ആൻസൈറ്റി കൊണ്ട് തലവേദന ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, പകർന്നു വേദന ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ളതായ ഒരു 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 രീതിയാണ്. അപ്പൊ അത് ഒന്നിലേക്ക് മറ്റൊന്നിലേക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥ. ഇവിടെ ഡേ ഡ്രീമിങ്ങിനെ കുറിച്ച് പറയുന്നു. ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു ലെസണിൽ നമ്മൾ അതിനെ കുറിച്ച് കണ്ടതാണ്, യൂണിറ്റിൽ കണ്ടതാണ്, ഫാന്റസി എന്നുള്ള ആശയം. ഡ്രീമിംഗ് എന്ന് പറയുന്നത് ഗ്രാറ്റിഫൈയിങ് ഫ്രസ്ട്രേറ്റഡ് ഡിസയേഴ്സ് ഇൻ ഇമാജിനറി അച്ചീവ്മെന്റ്സ്, അതാണ് ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ഇമാജിനേഷൻ ദ ഇൻഡിവിജ്വൽ വേവ്സ് എ ഗോൾഡൻ വെബ് ഓഫ് ഇമേജസ് ആൻഡ് ഡ്രീംസ് ആൻഡ് അറ്റംപ്റ്റ്സ് ടു ലിവ് ഇൻ ദ ഇൻ എ വേൾഡ് ഓഫ് ഫാന്റസി. ഡേ ഡ്രീമിംഗ് ഈസ് എ കോമൺ ഇൻ ഹ്യൂമൻ നേച്ചർ, ബട്ട് ഫ്രീക്വൻ ഫ്രീക്വന്റ് ഡേ ഡ്രീമിങ് റെൻഡേഴ്സ് ദ ഇൻഡിവിജ്വൽ ഇനാക്റ്റീവ്. ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. മദ്യപാനിയായ ഒരു പിതാവ് ആ പിതാവിന്റെ മകളാണ്, സ്കൂളിൽ പഠിക്കുകയാണ്. വീട്ടിലൊന്നും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഈ പിതാവ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ഈ സ്കൂളിൽ വന്നിട്ട് ഈ പെൺകുട്ടി അവൾക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവൾ മനസ്സിൽ ദുഃഖമുണ്ട്. പക്ഷെ അവള് ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷകരമായ ഒരു ജീവിതത്തെ അവർ സ്വപ്നം കാണുക. അപ്പൊ ഇതൊരു നാച്ചുറൽ ആയിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ പോലും അവിടെ സംഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് അവളുടെ ജോലി ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ അവളുടെ ഹോംവർക്ക് ചെയ്യുന്നതിനോ ഒന്നും കഴിയാതെ അവളുടെ മനസ്സ് ഇങ്ങനെ ഒരു ഡേ ഡ്രീമിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ്, ഒരു ഫാന്റസിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉള്ളതുണ്ട്. അപ്പൊ ഫാന്റസി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളമായിട്ട് കടന്നു വരുന്നതാണ്. നമ്മൾ അതിനെക്കുറിച്ച് അവയർ ആയിരിക്കണം. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ആയിരിക്കുന്നത് റിയൽ വേൾഡിലാണോ എന്റെ മനസ്സ്, അതൊരു ഫാന്റസൈസി ഒരു ഫാന്റസി വേൾഡിലാണോ ഞാൻ ജീവിക്കുന്നത്. ഈ ഫാന്റസിയിൽ നിന്നാണ് അനേകാനേക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പരാജയങ്ങളിൽ നിന്ന് ഓടിയൊടിക്കുവാൻ ആഗ്രഹിക്കുന്ന മനസ്സ് ഈ ഡേ ഡ്രീമിങ്ങിൽ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു നോർമൽ ഹ്യൂമൻ ബിഹേവിയറിലുള്ള ഒരു പ്രതിഭാസമാണ്. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ദൈവകൃപ വളരെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം നമുക്ക് ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാനായിട്ടുള്ള ഒരു ദൈവകൃപയിൽ കൃപയും അതിന്റെ മേലുള്ള ഒരു ആശ്രയവും നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഫാന്റസിയിലേക്ക്, ഒരു ഡ്രേ ഡ്രീമിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് ഞാനിപ്പോ ഒരു ഫാന്റസി വേൾഡിലാണെന്ന് മനസ്സിലാക്കാനും റിയൽ വേൾഡിലേക്ക് വന്ന് നമ്മുടെ പ്രതിബന്ധങ്ങളെ, പ്രതിസന്ധികളെ റിയലായിട്ട് കാണാനും അതിനെ അഭിമുഖീകരിക്കുവാനുമുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹി ക്യാൻ ഓവർകം ദിസ് ഫാന്റസൈസിങ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നു ഐഡന്റിഫിക്കേഷൻ, താതാത്മ്യപ്പെടൽ, അലിയിങ് വിത്ത് സമ്മണൽ ആൻഡ് ബിക്കം ലൈക് ദം, ഇൻക്രീസിംഗ് ഫീലിംഗ്, എക്സാജറേറ്റഡ് ഫീലിംഗ് ഓഫ് വർത്ത്, attitudes, values, standards and characteristics by identifying with the person or institution of industrious standing, usually exercised with others of power and status. അനുകരണം മനുഷ്യന് വളരെ നല്ലതാണെങ്കിലും അത് ഈ ഒളിച്ചോട്ടത്തിന്റെ ഭാഗമായി തീരുന്നെങ്കിൽ അത് വളരെ നിഷ്പ്രയോജനകരമാണ്. നമ്മൾ അനുകരിക്കുന്ന നല്ല കാര്യങ്ങൾ അനുകരിക്കണം, നല്ല ആളുകളെ അനുകരിക്കാൻ കൊണ്ടുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാകണം. പക്ഷെ അത് ഈ എന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് എന്റെ അബോധ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് എന്നുള്ള നിലയിൽ അതിനെ ഞാൻ ആ രീതിയിലാണ് ഞാൻ പെരുമാറുന്നതെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അനുകരണം എന്ന് പറയുന്നത് അതിനെ അങ്ങനെ പല ആളുകളുണ്ട് നമുക്കറിയാം. ഈ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ, ടീനേജറിന്റെ കാലഘട്ടങ്ങളിലൊക്കെ, ഏജൻസിന്റെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു 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 മാനസികമായ ഒരു 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 പ്രതിഭാസമാണിത്. കാരണം മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അതിനെ നമ്മൾ അറിയാതെ, അല്ലെ അതിനോട് അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ, അതിൽ കൂടെ നമ്മൾ കടന്നു പോകാതെ, അതിൽ നിന്ന് ഓടി ഒരു അനുകരണ ക്രമത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ അവസ്ഥ. നമ്പർ 3 ഇസ് ഡിസ്പ്ലേസ്മെന്റ്, ടേക്കിംഗ് ഔട്ട് ഓർ റീ ഡയറക്റ്റിംഗ് ഇമ്പൾസസ് ഓൺ എ ലെസർ ഓർ സൈസ് പേഴ്സൺ. സ്ഥാനം മാറിയ വൈകാരിക പ്രകടനം. ഇതിനെ ഈ ടെർമിനോളജി ഒന്നും നമുക്ക് പറ്റിയതായ ഒരു ടെർമിനോളജി മലയാളത്തിലില്ല. ഇതെല്ലാം നമ്മൾ ഇംഗ്ലീഷിലുള്ള ടെർമിനോളജികളാണ് ഇതിന് പറ്റിയതായിട്ടുള്ളത്. ഇത് തന്നെ ഒരു വേർഡല്ല, സ്ഥാനം മാറിയ വൈകാരിക പ്രകടനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ചാർജിങ് ഓർ ട്രാൻസ്ഫറിംഗ് പെൻഡ് അപ്പ് ഫീലിംഗ്സ് യൂഷ്വലി ഓഫ് ഹോസ്റ്റിലിറ്റി ഓൺ ഓബ്ജക്ട്സ് ലെസ് ഡേഞ്ചറസ് ഇൻ എ സേഫ് വൈസ് ദാൻ ദോസ് ദാറ്റ് ഇനിഷ്യലി അറോസ് ഇമോഷൻസ്. This is a moving away from one object and towards another that is less threatening. നമ്മുടെ നാട്ടിൽ നമുക്കൊരു മലയാളത്തിൽ ചൊല്ലുണ്ട്, അങ്ങാടിയിൽ ചോദിച്ചതിന് അമ്മയുടെ അടുത്തും നമ്മൾ പറയുന്നുണ്ട്. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഓഫീസിൽ മേധാവിയോട് പ്രകടിപ്പിക്കാൻ പറ്റാത്തത് വീട്ടിൽ വരുമ്പോൾ ഭാര്യയോടും മക്കളോടും മക്കളുടെയും പുറത്ത് പ്രകടിപ്പിക്കുന്നു. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഹ്യൂമൻ ബിഹേവിയർ ആണ്. അപ്പൊ തിരിച്ചും വീട്ടിൽ പറ്റാത്ത കാര്യങ്ങൾ വീട്ടിലെ ഉള്ളതായ ടെൻഷൻ ഒക്കെ നേരെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി സബോർഡിനേറ്റിന്റെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നു. മേളിലോട്ട് പറയത്തില്ല, കാരണം പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പ്രവണതയാണ്. ശരിക്കും പാർട്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അത് അതിനെക്കുറിച്ച് നമ്മൾ അവെയറായിരിക്കുക എന്നുള്ളതാണ്. അടുത്തത് റിഗ്രഷൻ, റിട്ടേണിംഗ് ടു പ്രീവിയസ് സ്റ്റേജ്, റിട്ടേണിംഗ് ടു ആൻ ഏർലിയർ ഡെവലപ്മെന്റൽ ലെവൽ, സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഇൻവോൾവിംഗ് ലെസ് മെച്ചുവർ റെസ്പോൺസസ് ആൻഡ് യൂഷ്വലി എ ലോവർ ലെവൽ അപ്രേഷൻ. വൈകാരിക സമ്മർദ്ദങ്ങൾ നേരിടുമ്പോൾ കൊച്ചു കുട്ടികളുടെ രീതിയിൽ പെരുമാറുന്നു. ഒരു പ്രയാസം വരുന്ന സമയത്ത് നമുക്കറിയാം ചില കൊച്ചുകുട്ടികളാണെങ്കിൽ അവരെന്തെല്ലാം കോട്ടികളെ കാണിക്കും, അല്ലെങ്കിൽ എന്തെല്ലാം ചേഷ്ടകൾ കാണിക്കും. അവർ നിന്റെ തടിക്കും, തലയിട്ടടിക്കും, അത് താഴെ വീഴും, അങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കും, കരയും. ഇത് പ്രായമായ ഒരാൾ ഈ രീതിയിൽ പ്രകടമാക്കുക, വികാരങ്ങൾ, വൈകാരിക ഭാവങ്ങൾ ഈ രീതിയിൽ ഒരു ഇമ്മച്ചുവറായിട്ട് പ്രകടമാക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് പക്വമായിട്ടുള്ള ഒരു പ്രതികരണമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് നമ്പർ 5 ഇസ് ഉദാത്തീകരണം അഥവാ പരമോന്നത പദവിയിലേക്കുള്ള അവരോധം, സബ്ലിമേഷൻ എന്ന് പറയും. ആക്ടിംഗ് ഔട്ട് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻ എ സോഷ്യലി അക്സെപ്റ്റബിൾ വേ, ഗ്രാറ്റിഫൈയിങ് ഫ്രസ്ട്രേറ്റഡ് ഫോർ എക്സാമ്പിൾ സെക്ച്വൽ ഡിസയേഴ്സ് ഇൻ സബ്സ്റ്റിറ്റ്യൂട്ട് നോൺ സെക്ച്വൽ ആക്ടിവിറ്റീസ് ആൻഡ് സോഷ്യലി അക്സെപ്റ്റബിൾ ഓർ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. So Cotter and Brown, both of them they are psychologists, suggest that an athlete may unconsciously choose his or her profession to release his or her anger. This is a positive form of displacement, sublimation. So ഉദാഹരണമായിട്ട് ഈ ഉള്ളിലുള്ള ആങ്കർ അത് വേറെ രീതിയിൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നിലയിൽ അത് പ്രകടമാക്കുന്നു എന്നുള്ളതാണ്. വേറെ ഉദാഹരണം പറയുന്നത്, ഈ വലിയ ആങ്കർ ഉള്ള ആളാ, എല്ലാത്തിനെയും മുറിക്കണം, കൊല്ലണം, ഖണ്ഡിക്കണം, അല്ലെങ്കിൽ വെട്ടിക്കളയണം എന്നൊക്കെയുള്ള ഒരാള് ഒരു പക്ഷേ നാളെ ഒരു സർജനായിട്ട് മാറണം. ഇത് സർജന്മാരെല്ലാം അങ്ങനെയുള്ള ആളുകളെന്നുള്ളതല്ല, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇമ്പൾസസ് ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ വേയിൽ ദേ ആർ പ്രൊജക്റ്റിംഗ്, അതാണ് അവിടെ പറയുന്നത്. ഇത് എല്ലായിടത്തും ആക്സെന്റ് ചെയ്യുന്നുള്ള സംഭവിക്കുന്നതല്ല പറയുന്നത്, പിന്നെ ഉദാഹരണം ഇതാണ്. അപ്പൊ ഈ സന്നിവേശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ All that you said shows that the mind sometimes attempts to run away from certain realities of life and seeks refuge in certain mental forces. The individual may not be aware of the fact that he or she is running away from problems. So the self-awareness is the first step that helps him or her free from problems in life. നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസവും കഷ്ടതകളെ കുറിച്ചുള്ള പഠിപ്പിക്കലും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട വിശ്വസ്തതയും വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന എന്റെ സെൽഫിനോട് ഹൗ മച്ച് ഐ ക്യാൻ ബി ഒബീഡിയൻ, എന്റെ അല്ലെങ്കിൽ ഞാൻ ഫെയ്ത്ത്ഫുൾ ആണെന്നുള്ളതാണ്, എനിക്ക് എത്രമാത്രം എന്നോട് തന്നെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരു ദൈവികമായ ഒരു പ്രവർത്തനമാണ്. ദൈവം എനിക്ക് തന്നിട്ടുള്ള കഴിവുകൾ, ദൈവം എനിക്ക് തന്നിട്ടുള്ള സ്ഥാനങ്ങൾ, ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അതിനോട് ഞാൻ താതാത്മ്യപ്പെടാതെ അതിൽ നിന്ന് ഓടി ഒളിക്കുവാനും മറ്റ് പല മാർഗങ്ങളിലൂടി ഞാൻ അതിനെ നേരിടുവാനും ശ്രമിക്കുമ്പോൾ അത് ഒരു തെറ്റായ പ്രവണതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അതിനെ റിയൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതിനെ ഫേസ് ചെയ്യാനും അതിൽ കൂടി കടന്നു പോകാനും നാം ശ്രമിക്കുകയാണ് വേണ്ടത്. അതിൽ അല്ലാതെ നമ്മൾ ഇതുപോലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചു കൊടുക്കാനായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരു റിയൽ ആയിരിക്കുക എന്നുള്ളതാണ്, നമ്മളോട് തന്നെ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു സെൽഫ് അവയർനെസ്സിൽ നിന്നാണ് അത് വരേണ്ടത്. നമ്മളൊരു ഫാന്റസിയിലോ അല്ലെങ്കിൽ ഒരു സബ്ലിമേഷൻ ഇങ്ങനെയുള്ള ഈ ഒരു ഘടകങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകാതെ ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് കുറച്ചുകൂടി റിയൽ പേഴ്സണായി നമുക്ക് തന്നെ നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്തതായിട്ട് ലെസൺ 5 ഇവിടെ പറയുന്നത് കൈൻഡ്സ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്, ന്യൂറോസിസ്, സൈക്കോസിസ്, സൈക്കോസോമാറ്റിക് ഡിസീസസ് എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതായിരിക്കാം. കൗൺസിലിംഗ് ട്രെയിനിങ് enables us to distinguish between mental disorders and other psychological disorders. There are a lot of misunderstandings in the world regarding mental disorders. Many people believe that it is happening due to the demon possession. So they use witchcraft and other similar practices in order to get cure. The counselor should be able to make them aware of the need for a proper diagnosis and treatment. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത് പരിഷ്കാര രാജ്യങ്ങളോ അല്ല അപരിഷ്കൃത രാജ്യങ്ങളോ മാത്രമല്ല പരിഷ്കാരം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും ഈ വിശ്വാസങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഒരു മെന്റൽ പ്രോബ്ലം വരുമ്പോൾ അത് പിശാചുകൊണ്ട് ഒരു പ്രവർത്തനം കൊണ്ട് വരികയാണ്, അല്ലെ ശത്രുക്കളുടെ ദോഷം വരുത്തി അവർ ചെയ്യുന്നതാണ്, ഇങ്ങനെയുള്ള ധാരാളം വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അല്ലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ശരിയായ ഒരു ബോധ്യം നമ്മളോട് അടുക്കുന്നവർക്കും നമ്മളോട് സമീപിക്കുന്നവർക്കും ശരിയായ ഒരു ഡയറക്ഷൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് മെന്റൽ ഡിസീസസ് ആർ ഡിവൈഡഡ് ഇൻറ്റു ത്രീ കൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദയർ particular characteristics. There are these are neurosis, psychosis and psychosomatic ailments. Neurosis ആണ് ഇതിനകത്ത് ലഘുവായിട്ടുള്ളത്, ഏറ്റവും അത്ര അപകടകരമല്ലാത്ത ഒന്നാണ്. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്താണ് ന്യൂറോസിസിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ? ഹിസ്റ്റീരിയ, ദ ഫസ്റ്റ് വൺ. ഹിസ്റ്റീരിയ ഈസ് കോസ് വെൻ ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ് ദാറ്റ് കനോട്ട് ബി ഗോൺ ബൈ ദ കോൺഷ്യസ് മൈൻഡ് are repressed into the unconscious, and when the repressed impulses and tendencies express themselves in the various symptoms which the person shows. So, ഒരു സാഡ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കുമ്പോൾ ഒരാൾ റിയാക്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ നമ്മൾ മുമ്പേ കണ്ടു ഒരു 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 ഭാഗത്ത് ഇതിന്റെ ഈ ഇതിനെ കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ കൊച്ചുകുഞ്ഞുങ്ങളെ പോലെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഈ ഒരു സാഡ്നെസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സാഡ് ന്യൂസ് കേൾക്കുന്ന സമയത്ത് അത് അവരുടെ അവർ പ്രകടിപ്പിക്കുന്ന വികാര ചേഷ്ടകളാണ്, വിക്ഷോഭങ്ങളാണ്. അവരുടെ ബോഡിയിൽ കൂടെയും ഒക്കെ അവർ ചിലപ്പോൾ ഫെയിൻറ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ അമിതമായിട്ട് അവര് കരയുന്നു, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഒരു ഹിസ്റ്റീരിയ ബാധിച്ച പോലെ അവര് പെരുമാറുന്നു. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് താൽക്കാലികമായ വൈകാരിക വിക്ഷോഭത്തെ നേരിടുവാനുള്ള ശ്രമമാണ് ഒരു കാരണം. അതിനെ അങ്ങനെയാണ് അവരെ അതിനെ അതിനോട് പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധ വധിച്ചു വരും, അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഉള്ളതായിട്ടുള്ള മാർഗമാണ്. ഇതാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. അതിന് സൈക്കോതെറാപ്പി ഇസ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ്. അതിന് ഒരു 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 മെഡിസിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉയർന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു കൗൺസിലിംഗിലൂടെ സൈക്കോതെറാപ്പിയിലൂടെ അത് പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയമാണ്. നമ്പർ ടു ഇസ് ആൻസൈറ്റി. അപ്പം ഈ ആൻസൈറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ്, മനുഷ്യന്റെ എല്ലാ സ്വഭാവത്തിലുള്ളതാണ്. പേഴ്സൺ ബികം ന്യൂറോട്ടിക് ഒൺലി ഇഫ് ഹി ഓർ ഷി ഷോസ് സച്ച് ഫിസിക്കൽ സിംപ്റ്റംസ് ആസ് പാൽപിറ്റേഷൻ ഓഫ് ദ ഹാർട്ട്, ഗ്യാസ്റ്റിംഗ്, ഹെഡേക്ക്, കോൾഡ് സ്വെറ്റ്സ്, ഡിസിനസ് എക്സെട്രാ ആർ ദ മെന്റൽ സിംപ്റ്റംസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് ആൻസൈറ്റി സ്റ്റേറ്റ്സ്. ഇതെല്ലാം സംഭവിക്കുന്നു. ഒരാൾ ആൻഷ്യസ് ആണെന്ന് അറിയുമ്പം നമുക്ക് ഒരാളിനെ ഒബ്സർവ് ചെയ്യാൻ കഴിവുള്ള ആളെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആ മുഖം കാണുമ്പോഴും അല്ലെങ്കിൽ ആളിന്റെ ചേഷ്ടകൾ കാണുമ്പോഴും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഇയാൾ വളരെ ആൻഷ്യസ് ആയിരിക്കുന്നു എന്നുള്ളത്. അത് ഒരു ന്യൂറോസിസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിസീസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തത് മൂന്നാമത്, നെക്സ്റ്റ് വൺ ഇസ് OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ബേസ്ലെസ് ഫിയേഴ്സ് ഓർ തോട്ട്സ് ആൻഡ് the mind of a person suffering from this kind of neurosis. Sometimes the person is under certain irresistible urges or compulsions to perform some irrational acts over and over again. ഉദാഹരണമായിട്ട് ഒരാൾ എപ്പോഴും കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു, washing one's hands doesn't end today. That's an example of OCD. അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമുക്കറിയാം. ഈ ധാരാളമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടുള്ള സ്വഭാവങ്ങൾ, അത് ഒരു അവരുടെ ഉള്ളിൽ ഒരു ആൻസൈറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതാണ് ഈ OCD എന്ന് പറയുന്നത്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒബ്സസീവ് കമ്പൾസീവ് റിയാക്ഷൻസ് സീം ടു represent an attempt to substitute thoughts or actions for the unacceptable desires that are causing conflict and anxiety. This mental disorder may be in itself a symptom of some severe mental diseases. This has to be found out through proper diagnosis. Psychotherapy is one of the best interventions, but some cases medicine is necessary for a cure. ഇത് ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ് ഈ ഒ സി ഡി എന്ന് പറയുന്നത്. ധാരാളം ആളുകൾക്കുള്ളതാണ്, അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ ന്യൂറോസിസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഫോബിയ. ഫോബിയാസ് ഇസ് എ കൈൻഡ് ഓഫ് പ്ലേസ്ലെസ് ഫിയർ ഓർ അൺകൺട്രോളബിൾ ഡ്രെഡ് ഓഫ് സം ഓബ്ജെക്ട്സ് ഓർ സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, ഡ്രെഡ് ഓഫ് ഹൈറ്റ്സ്, ഓഫ് ലോൺലിനെസ്, ഓഫ് ക്രൗഡ്സ്, ഓഫ് ഡാർക്ക്നെസ്, ഓഫ് ഡെപ്ത്, and animals like dog, cat or rat can be seen in varying degrees in people. The phobias may produce mental conflict, stress and fright. So angane nammal karalamayittu adine kurichu kanda kaanu naalukal kandittunda ee phobias nammude jeevathilum pallada jeevathilum nammal kaanunnathu. Appo adu neurosis inde bhagamayittu varuna disorders aanu. Appo adutha psychosis, next one. It refers to the extreme forms of mental disturbance. Suicidal tendencies are very common for those who struggle with psychosis. They have irrational thinking and irrelevant actions. They struggle with irrational thinking. All forms of schizophrenia come under psychosis. Almost all those suffering from psychosis have also physical weaknesses. Only a psychiatrist who is experienced in both psychiatry and pathology can treat those suffering from psychosis. The treatment consists in electroconvulsive therapy, ECD, administration of medicines and insulin, etc. ഒരു കൗൺസിലിങ്ങോട്ട് മാറുന്ന ഒരു വിഷയമല്ല ഈ സൈക്കോസിസ് എന്ന് പറയുന്നത്. പക്ഷേ കൗൺസിലിംഗ് ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്കും അവരുടെ ജീവിതത്തിന് ഒരു ഗൈഡൻസ് കിട്ടുന്നതും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴിവിടെ ഇവിടുത്തെ രീതി അനുസരിച്ച് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, അവർക്ക് മെഡിസിൻ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സൈക്കോസോമാറ്റിക് ഇൽനെസ്. സൈക്കോസോമാറ്റിക് ഡിറൈവ്സ് ഫ്രം സൈക്കി, വിച്ച് മീൻസ് മൈൻഡ്, ആൻഡ് സോമ, വിച്ച് മീൻസ് ബോഡി. പ്രൊലോങ് മെന്റൽ ടെൻഷൻ റിസൾട്ട്സ് ഇൻ സർട്ടൺ ഫിസിക്കൽ ഇൽനെസ്, ബ്ലഡ് പ്രഷർ, ഹെപ്റ്റിക് അൾസർ, ആസ്മ, premenstrual tension, impotency, sexual frigidity, etc. are some of the physical manifestations for mental tension. A psychosomatic patient can be treated by a physician jointly with a counselor. ഇത് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്കറിയാം മനുഷ്യന്റെ മാനസിക പ്രശ്നങ്ങൾ അവന്റെ ശാരീരിക പ്രശ്നങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഇത് ഈ മൂന്ന് രീതിയിലാണ് നമ്മളിവിടെ ഈ മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. ന്യൂറോസിസ്, സൈക്കോസിസ് ആൻഡ് സൈക്കോസോമാറ്റിക് ഡിസീസ്. ഞാനിതിനകത്ത് ഒരു കാര്യം ചെയ്തത്, ഈ ലെസൺ 1 and 2 കഴിഞ്ഞിട്ട് 3 അല്ല ഞാൻ എടുത്തത്, 3 ഉം 4 ഉം അല്ല എടുത്തത്, ഇതൊരു നമ്പർ 5 ആണ് എടുത്തത്. കാരണം ഇത് ഇവിടുത്തെ ഈ മെന്റൽ ഡിസോർഡേഴ്സ് എന്നുള്ളത് മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ ഒരു തുടർച്ചയായിട്ട് വരുന്നത് കൊണ്ട് 3, 4 എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് 1, 2 കഴിഞ്ഞ് 5th ലെസണാണ് നമ്മൾ ഇപ്പം എടുക്കുകയുണ്ടായത്. ഈ 3 പറയാൻ പോവുകയാണ്. ലെസൺ 3, ഇൻ ഫിയർ ഓഫ് ഡെത്ത്, മരണത്തിന്റെ ഭീതി. ഇവിടെ ഈ ചാപ്റ്ററില് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് മരണത്തിലേക്കുള്ള പാതയിൽ ഉണ്ടാകുന്ന ചിന്തകൾ, നിഷേധം, വിദ്വേഷം, വിലപേശൽ, നിരാശ, അവസാന ആഗ്രഹങ്ങൾ, യാഥാർത്ഥ്യം അംഗീകരിക്കൽ എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ 3, 4 ചാപ്റ്ററുകളിൽ, പാഠങ്ങളിൽ നമ്മൾ കാണുന്നത് മരണഭീതിയിൽ കഴിയുന്ന ഒരാളിനെ, ആളിന്റെ റെസ്പോൺസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ആളിനോട് ഉള്ള ഒരു സമീപനം, മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങളുടെ കൗൺസിലറുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമാണ് ഈ 2 പാഠങ്ങളിലും 2 ലെസണുകളിലും പറഞ്ഞിരിക്കുന്നത്, 3, 4 ഭാഗങ്ങളിൽ. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്, കർത്താവെ സൗഭാഗ്യകരമായ ഒരു അവസാനത്തിലേക്ക് അവിടെ നിങ്ങളെ നയിക്കണം. ഒരാൾ മരണത്തില് അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴേ ഈ ആളിന്റെ റാഷണാലിറ്റി ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഒരു അറിവും യുക്തിയും എല്ലാം പതർന്ന ഒരു അവസരമാണ് ഈ മരണം എന്ന് പറയുന്നത്. അവിടെ വിശ്വാസം മാത്രമാണ് മനുഷ്യന് ആധാരമായിട്ടുള്ളത്. ഇത് മരിക്കുന്ന ആളിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും അവിടെ ഒരു ഒരു ബുദ്ധിപരമായ ഒരു 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 പ്രതികരണമോ സമീപനമോ അല്ല അവിടെ ആവശ്യം. വൈകാരികമായിട്ടുള്ളത് ദൈവികമായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കണം ആവശ്യമായിട്ടുള്ളത്. ദ ക്രിസ്ത്യൻ ബിലീവർ ഷുഡ് ഡൈ ലൈക് സ്റ്റീഫൻ ഹു കുഡ് സീ ദ ഹെവൻസ് ഓപ്പൺ ദ സൺ ഓഫ് മാൻ സ്റ്റാൻഡിംഗ് റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സ് 66. Here a question arises, what we can do for those who approach death? Is it right to inform the sick man about his approaching death? Won't such information worsen his condition? There is also a counter question, is it right to give the sick man false hope when specialists have certified that his ailment is incurable and the death is fast approaching? The answer to this is yet another question. Isn't God, who had raised Lazarus from the dead, capable of working a wonder here too? This also attracts counter questions. Isn't death a part of God's dispensation? What is wrong in preparing the sick man for a peaceful end, since death enables him to reach God? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മരണത്തിന് സമീപിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആളിനോട് ഇവനോടിരിക്കുന്നവരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതായിട്ടുള്ള ആളുകൾ പ്രതികരിക്കേണ്ടവർ, ഒരാള് മരിക്കാൻ പോകുന്നു, ഒരു ക്യൂർ ഉണ്ടാകുന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ എത്തിച്ചേരുന്ന സമയത്ത് എന്തായിരിക്കണം ആളിനോടുള്ള പ്രതികരണം എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഒരു മകന്റെ ഉദാഹരണം പ്രധാനപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. മരിക്കും, പിതാവ് മരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പിതാവിന്റെ അടുക്കൽ മകൻ ചെന്നിട്ട് വളരെ പ്രത്യാശയോടുകൂടി ഈ രോഗത്തിന് ഇനി മരുന്നില്ല, ഇപ്പൊ ദൈവം ആണ് മനുഷ്യന് നമുക്ക് ജീവൻ തന്നിരിക്കുന്നത്, ദൈവമാണ് ആയുസ് തന്നിരിക്കുന്നത്, ആയുസ് നീട്ടിത്തരാനും കഴിയും നീട്ടിത്തരാതിരിക്കാനും കഴിയും ദൈവത്തിന്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് മെഡിക്കൽ സയൻസിൽ ഇനി യാതൊരു മരുന്നും ഒരു ഒരു ക്യൂറും ഇതുകൊണ്ട് ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ബോധ്യം ആ പിതാവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പിതാവ് വളരെ ശാന്തമായി ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും വീണ്ടും ഒന്നൊന്നര വർഷം ജീവിച്ച് വളരെ പ്രത്യാശയോടുകൂടി കടന്നു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് ഈ ഇത് ക്യൂറാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അപ്പൊ അങ്ങനെയുള്ള ചില മതവിഭാഗങ്ങൾ, അങ്ങനെയുള്ള സഭാവിഭാഗങ്ങളുണ്ട്. ഒരാൾ മരിക്കൂ എന്ന് പറഞ്ഞ മരണത്തിന്റെ ആ നിമിഷത്തിൽ എത്തിക്കുന്ന സമയത്ത് പോലും ഇപ്പോ പിന്നെ ഈ ആളിന് പ്രത്യാശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മരണത്തെ പ്രത്യാശയോടും മാനസികമായ ധൈര്യത്തോടും കൂടി അതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് ശ്രമിക്കാതെ വീണ്ടും പ്രത്യാശയോടുകൂടി പ്രത്യാശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫോൾസ് ഹോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് റോങ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. മരണം ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതാണ്. ഇപ്പം കർത്താവ് അതിൽ കൂടി കടന്നുപോയതാണ്. ഈ മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നാം ദൈവത്തോടുകൂടിയുള്ള സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനെ നമുക്ക് മാറ്റാനായിട്ട് ഒക്കത്തില്ല. ഈ ഒരു ബോധ്യത്തിലേക്ക് അതിനെ നയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൗൺസിലർമാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. പോൾ ടോർണിയർ സെയ്സ്, അവർ മിഷൻ ഈസ് ടു ഹെൽപ് പീപ്പിൾ ലിവ് ആൻഡ് ഡൈ. ഇ കെ റോസ്, ദ ഓതർ ഓഫ് എ ഫേമസ് ബുക്ക് Death and Dying, describes different phases usually passed through by a sick man who knows that he is approaching death. Number one is protest. Nishedhamana. So, nyangirikyatara avasthayana. Adhyate, the sick man
is going through this situation. ഒന്ന് നിഷേധം, അതിനെ അംഗീകരിക്കാനോ, ഡിനയൽ. രണ്ടാമത് വിദ്വേഷൻ, റിസെന്റ്മെന്റ്. സംസ് ഡൈവിംഗ് എക്സ്പ്രസ് റിസെന്റ്മെന്റ് എഗൻസ്റ്റ് ഗോഡ്, പേരൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ്. ഇവിടെ അങ്ങനെയുള്ള ഒരാളിനോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്? കൗൺസിലർ ഷുഡ് ഹെൽപ് ദാറ്റ് പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്രൈസ്റ്റ് ടു ക്രൈഡ് ഔട്ട് ഇൻ ഗ്രേറ്റ് പെയിൻ, മൈ ഗോഡ് ആൻഡ് മൈ ഗോഡ് വൈ ഹാസ് ദൗ ഫോർസേക്കൻ മീ. കർത്താവ് ഈ ഒരു കഷ്ടതയിൽ കൂടി കടന്നുപോയി എന്നുള്ളതാണ്. ഈ ഒരു കോപത്തിലിരിക്കുന്ന ഒരാളിനോട്, ഈ ഒരു ഡിഫറൻസ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു ഡൈവിംഗ് പേഴ്സണോട് ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. കർത്താവ് പറയുന്നു ഒരു ബാർഗേനിങ് വിലപേശൽ, ഡൈവിംഗ് മാൻ ഗെറ്റ്സ് ഓവർ ഹിൻ റെസെന്റമെന്റ് ഹി മേ ബിഗിൻ ടു ബാർഗെയിൻ ഫോർ ഹിസ് ലൈഫ് പിന്നെ മേക്ക് ന്യൂ കവനന്റ് വിത്ത് ഗോഡ്. എന്റെ ജീവിതം, ദൈവനിക്ക് ജീവിതം തന്നാൽ ഞാനെല്ലാം എല്ലാ പാവങ്ങൾ കൊടുത്തുള്ള, അല്ലെങ്കിൽ ഐ വർക്ക് ഫോർ ഗോഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. സോ ഹി മേ മേക്ക് കവനന്റ് വിത്ത് ഗോഡ്, ദൈവമായിട്ട് ഉടമ്പടിയൊക്കെ ചെയ്തെന്ന് പറയാം. അപ്പോൾ അടുത്തൊരു സ്റ്റേജാണ്. അപ്പോൾ പ്രൊട്ടസ്റ്റഡ് ഓർ ഡിനയൽ, ആംഗ്രി, ബാർഗേനിങ്, അതുപോലെ തന്നെ ഹോപ്പ്ലെസ്നെസ്, നിരാശയുടെ ഒരു അനുഭവം. ഇപ്പൊ നിരാശയിലേക്ക് പോകുന്നൊരു ഫോർത്ത് സ്റ്റേജിനെ കുറിച്ച് ഫേസ് എന്ന് പറയുന്നത് നിരാശയിലേക്ക് പോവാണ്. ദ ഫിഫ്ത് സ്റ്റേജ് ഫേസ് ഈസ് എക്സ്പ്രഷൻ ഓഫ് ലാസ്റ്റ് വിഷസ്. അറ്റ് ദിസ് സ്റ്റേജ് ദ ഡൈയിങ് പേഴ്സൺ മേ എക്സ്പ്രസ് ഹിസ് ഡിസയർ. നോർമലി ഇൻ ദിസ് ഫേസ് ഹി വിൽ എക്സ്പ്രസ് ടു മീറ്റ് ഹിസ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ടു റിസീവ് ദ ഹോളി സാക്രമെന്റ്. ദ ഫൈനൽ സ്റ്റേജ് ഈസ് അക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റി. ഇൻ ദിസ് ഫേസ് ഹിസ് മൈൻഡ് മൂവ്സ് അവേ ഫ്രം എ disturbed state to a calm one. So, ഇവിടെ ഒരു കൗൺസിലർ, അല്ലെങ്കിൽ ആളിനെ സഹായിക്കുന്ന ആൾ, അല്ലെങ്കിൽ ആളിനോട് സഹകരിക്കുന്ന ആളുകൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഡിഫറെന്റ് ഫേസസ്. ഈ ആൾ കടന്നു പോകുന്ന ഈ ഫേസസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാകുകയും അതിനനുസരണമായ ഒരു പ്രതികരണം ഉണ്ടാകുകയും ചെയ്യണം. ഇപ്പൊ രോഗത്തിൽ ഡയഗ്നോസ് ചെയ്യുന്ന അവസരത്തിൽ ചെന്നിട്ട് ഓ നീ കർത്താവിനോട് ചേരാൻ പോവുകയാണ്, എല്ലാം കഴിഞ്ഞു എന്നുള്ള നിലയിൽ അവനൊരു, അപ്പൊ പറയും ആ ഒരു അവസരത്തിൽ ആ ഒരു പ്രതികരണം അല്ല ഉണ്ടാകേണ്ടത്. അപ്പോ ഈ കൗൺസിലർ ഷുഡ് നോ ദീസ് ഡിഫറെന്റ് ഫേസസ് സിക്ക് മാൻ ഗോ ത്രൂ. അത് മനസ്സിലാക്കി അതിനനുസരണമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാകാനായിട്ട് പരിശ്രമിക്കണമെന്നുള്ളതാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് ലെസൺ 4, ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഇവിടെ പറയുന്നത് മരണ വേർപാടിൽ നീറുന്നവരോട് എന്നാണ്. ഇപ്പം സഭാ പാരമ്പര്യം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വിശുദ്ധ കുർബാന അനുഷ്ഠാനം നമ്മുടെ ആരാധനകളിൽ, ആരാധനാ ജീവിതത്തിൽ, സഭാ പാരമ്പര്യത്തിൽ ഉള്ള കാര്യമാണ്. ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സിസ്റ്റം അനുസരിച്ച് 40 ദിനങ്ങളിലും അദ്ദേഹത്തിന്റെ ബന്ധുക്കള് നോയമ്പെടുക്കുന്നു. ആ വീട് ഒരു വിലാപ ഭവനമായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നു. ഒരു മോർണിംഗ് ടൈമാണത് പ്രധാനമായിട്ടും. 40 ദിവസങ്ങളിലും പള്ളിയിൽ ആരാധനയുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, ദുവന്തപ്പുണ്ട്. ഇപ്പൊ ഒരു അങ്ങനെയുള്ള ഒരു ആരാധനാ സംവിധാനത്തിൽ പെട്ടവരാണ് നാം. എന്താണ് ഇതിനെ ഒരു വി കൻ സീ റെലവൻസ് ഓഫ് തിയോളജിക്കൽ റെലവൻസ് ഹിയർ. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സൈക്കോളജി സിഗ്നിഫിക്കൻസ്. എന്താണ് അതിന്റെ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്? എന്താണ് വാട്ട് ഇസ് ദ സൈക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്? അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആൻ ഒക്കേഷൻ ടു സോറോ ഓവർ ദ ഡെഡ്, ദ ബ്രീവ്ഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ മാസസ് ആൻഡ് പ്രേയേഴ്സ് ദസ് ഗെറ്റ്സ് ഒക്കേഷൻ ടു മോൺ ഫോർ ദ ഡെഡ് ആൻഡ് എക്സ്പ്രസ് ദെയർ ഗ്രീഫ് ആൻഡ് ഗെയിൻ റിലീഫ് ദെയർ ബൈ. ദിസ് ഇസ് എ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഒരു മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൽ സംബന്ധിക്കുമ്പോൾ ഈ ആളിന് ഉണ്ടാകുന്ന ഒരവസ്ഥ, ആ ഒരു ഒക്കേഷനിൽ കൂടി ദാറ്റ് പേഴ്സൺ ഈസ് ഗെറ്റിംഗ് ചാൻസസ് ടു റിലീസ് ദ ഇമോഷൻസ് അല്ലേ, അത് ആ ഒരു സോറോ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുന്നതാണ്. നമ്പർ ടു, ദ സ്ട്രെങ് ഡെറൈവ്ഡ് ഫ്രം ഫെലോഷിപ്പ് ഡെറൈവ്ഡ് ഗെറ്റ് കംഫോർട്ട് ആൻഡ് കൺസോളേഷൻ ത്രൂ ദ ഫെലോഷിപ്പ് ഓഫ് എ ബിലീവിംഗ് കമ്മ്യൂണിറ്റി. ഇല്ലേ, അത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഒരു ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് ആണ്, ഒരാൾ മാത്രമല്ല, ആരാധനയിൽ സംബന്ധിക്കുന്ന പല ആളുകൾ, ഇല്ലേ, ആ ഒരു ഓർമ്മ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ആളുകൾ. അപ്പൊ അവിടെ ഒരു മ്യൂച്വൽ ഷെയറിംഗ് ഉണ്ട്, ഒരു കംഫോർട്ടിംഗ് ഉണ്ട്, ഒരു ഒരു ബേർഡൻ ഷെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 മ്യൂച്വൽ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഈ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു 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 നമ്മുടെ ആരാധന ശുശ്രൂഷയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ലഭ്യമാകുന്ന ദൈവശാസ്ത്രപരമായ ആത്മീയമായ അനുഭവങ്ങളോടൊപ്പം തന്നെ വി ആർ ഗെറ്റിംഗ് ദ സൈക്കോളജിക്കൽ റിലീഫ് ഫ്രം ദാറ്റ്. അത് വളരെ പ്രധാനമായിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് കുറച്ചുകൂടി അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നു. നമ്മൾ നോയമ്പ് നോക്കുകയും ധൂം വെക്കുകയും അവരുടെ കലറുകളിൽ പോവുകയും അവരുടെ ദീപം കത്തിക്കുകയും ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ വി ആർ ഡൂയിങ് സംതിങ് ഫോർ ദം, ദാറ്റ് ഫീലിംഗ് വി ക്യാൻ അച്ചീവ്. അതാണ് പ്രധാനമായിട്ട് നമുക്കുള്ളത് അവിടെ. പിന്നെ അവിടെ പറയുന്നത് ഈ ഇന്നത്തെ തെറ്റായ സമീപനങ്ങളാണ്. ഒരു മരണ ഭവനത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മരണദുഃഖത്തിലിരിക്കുന്ന ആളുകളോടുള്ള പ്രതികരണങ്ങൾ, രണ്ട് പ്രതികരണങ്ങളെ കുറിച്ചുള്ള പറയുന്നുണ്ട്. ഒന്ന്, വളരെ നിസ്സാരമായിട്ട് സാരമില്ല, ഒരു മകൻ മരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കുടുംബനാഥൻ മരിച്ചിരിക്കുന്ന ഒരു ഭവനത്തിൽ ചെന്നിട്ട് ഇപ്പോൾ സാരമില്ല എന്ന് പറയുകയും മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മരണ വൃത്താന്തങ്ങൾ പറയുക, മറ്റുള്ളവർ മരിച്ചതിനെ കുറിച്ചൊക്കെ പറയുക, അങ്ങനെ അവർക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് വന്ന് ആ രീതിയിൽ അവർക്ക് പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള അവിടെ ഉണ്ടാകുന്നത് കാരണം എത്ര പേരുടെ മരണ വൃത്താന്തങ്ങൾ പറഞ്ഞാലും ഈ ഈ ഈ ഭവനത്തിൽ നടന്ന ആ ഒരു ദാരുണമായ സംഭവത്തിൽ നിന്ന് അവരാശ്വാസം കിട്ടുന്നില്ല. അത് 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 തെറ്റായ ഒരു പ്രതികരണമാണ്. നമ്മളൊരാളിന് ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഒരു അധ്യാപത്തിൽപ്പെട്ട് പെട്ടെന്നുള്ളൊരു മരണത്തിൽ സംബന്ധിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അനേക വീടുകളിൽ ഭർത്താക്കന്മാർ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലെ അതെ മകൻ മരിച്ചിരിക്കുമ്പോൾ അനേക വീടുകളിൽ മകൻ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസം ഉണ്ടാകത്തില്ല. ആ പർട്ടിക്കുലർ ഇവന്റിൽ അവർ ദുഃഖിച്ചും വേദനിച്ചും ഇരിക്കുന്ന അവസരത്തിൽ ഒരു കൗൺസിലറുടെ ധർമ്മമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരുടെയും ധർമ്മമെന്ന് പറയുന്നത് അവരോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ അല്ലായിരിക്കും, നമ്മൾ ഒരു പക്ഷെ ഒന്നും പറയേണ്ടി വരുന്നില്ലെങ്കിൽ പോലും യു ഹാവ് ടു ബി വിത്ത് ദം, ഷെയർ ദെയർ ഫീലിംഗ്, ഷെയർ ദെയർ അവരുടെ ബേർഡൻ. അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാകുന്നു. രണ്ടാമതായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു കരച്ചിലിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളാണ്. പൗലോസിയാവ് പറയുന്നുണ്ട് സ്വസ്ലോനിയ ലേഖനത്തിൽ 4:13, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. പൗലോസിയാവിടെ പറയുന്നത് ഈ ദുഃഖിക്കരുത് എന്നല്ല പറയുന്നത്, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്നാണ്. ദുഃഖിക്കണം, മരണ വേദന ഇരിക്കുന്ന ആളുകൾ അവർ കരയണം, കരയരുത് എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ. അങ്ങനെയല്ല, കരയേണ്ടവർ കരയണം എങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്നുള്ള റിലീഫ് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ തെറ്റായ സമീപനങ്ങൾ, ഈ തെറ്റായ പ്രതികരണങ്ങളെ കുറിച്ച് നമ്മൾ അവയർ ആയിരിക്കണം. ഒരു ഒരു ഗ്രീവിംഗ് ഫാമിലിയെ നമ്മൾ സമീപിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. ഭർത്താവ് തന്നെ പറയുന്നത് ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. പിന്നെ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഗ്രീഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഷോക്ക്, പ്രൊട്ടസ്റ്റ്, ഇമോഷണൽ റിയാക്ഷൻ, വിഡ്രോവൽ, കതാർസിസ്, റീകോളിംഗ് മെമ്മറീസ്, അക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റി ആൻഡ് ന്യൂ അറേഞ്ച്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ്, 7 കാര്യങ്ങളാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്റെ സമയത്തോടെ അത് ഞാൻ ഓരോന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദീസ് ആർ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഗ്രീഫ്. ഷോക്ക് ഉണ്ടാകുന്നു, നിഷേധം അതിനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കാതെ വരുന്നു, ഇമോഷണൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നു, ദൈവത്തോട് കോപം ഉണ്ടാകുന്നു, മറ്റുള്ളവരോട് കോപം ഉണ്ടാകുന്നു, വിഡ്രോവൽ ഉണ്ടാകുന്നു, ലോൺലിനെസ്സിലേക്ക് ഒരു ലോൺലി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു, കതാർസിസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ റിലീഫ്. അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ, മരണ ദുഃഖത്തിലിരിക്കുന്ന ആളുകൾ അതിൽ കൂടി കടന്നു പോകേണ്ടവരാണ്. റീകോളിംഗ് മെമ്മറീസ് ഇൻ ദിസ് ഫേസ്, ദിസ് റോസ് ഓഫ് ദ ഇൻഡിവിജ്വൽ റീകോൾസ് മെമ്മറീസ് ആൻഡ് ദ സൈറ്റ് ഓഫ് ദ റൂം, ബെഡ് ആൻഡ് അതർ തിങ്സ് യൂസ്ഡ് ബൈ ദ ഡിപ്പാർട്ടഡ്. Acceptance of reality and new arrangements. A counselor should help the bereaved to accept the reality and make arrangements for the comfortable settlement. അതാണ് അവിടെ പറയുന്നത്. ലെസ്സൺ 6, 5 മിനിറ്റിനകം ഞാൻ നിർത്തുകയാണ്. അവിടെ പറയുന്നത് കുംഭസാരവും കൗൺസിലിംഗും എന്നുള്ളതാണ്. ഇവിടെ ഈ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഓർത്തോമസ്റ്റും പറയുന്നത് അച്ഛൻ നടത്തിയ സർവേയെ കുറിച്ചാണ് പറയുന്നത്. കുമ്പസാരവും കൗൺസിലിങ്ങും, കൺസെഷൻ ആൻഡ് കൗൺസിലിംഗ്. അപ്പൊ ഇവിടെ കുമ്പസാരം എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വിശദമായ ഒരു ഒരു അനേകരുടെ അടുക്കൽ ബഹുമാനപ്പെട്ട അച്ഛൻ അപ്രോച്ച് ചെയ്യുകയും സർവേ നടത്തുകയും ചെയ്തു. അപ്പൊ കുമ്പസാരം എന്തിനു വേണ്ടിയാണ്, ഇതാണ് ചോദ്യം. അപ്പൊ അതിനകത്ത് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് പാപം ഏറ്റു പറയുന്നതിനാണ് കുമ്പസാരം എന്ന് പറഞ്ഞവർ 47.5% ആളുകളാണ് ഈ സർവേയിൽ കിട്ടിയത്. പ്രശ്നങ്ങൾ പങ്കിടുന്നതിനാണ് എന്ന് പറഞ്ഞത് 7.5% ആളുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇവിടെ മോഹനപ്പെട്ട അച്ഛൻ സമർപ്പിക്കുന്നത് ഈ കുമ്പസാരവും കൗൺസിലിങ്ങും ഇത് രണ്ടും ഒന്നാണ് എന്ന് ചിന്തിക്കുക അസാധ്യമാണ്. ഇപ്പൊ രണ്ടിനും സിമിലർ ആയിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്, സിമിലർ ആയിട്ടുള്ള ഒരു ഒരു അപ്രോച്ചുണ്ട്. പക്ഷേ ഇത് രണ്ടും രണ്ടാണ്. കുമ്പസാരം എന്ന് പറയുന്നത് അത് കൂതാശയാണ്, പാപമോചനം ലഭിക്കുന്ന ഒരവസ്ഥയാണ്. കുമ്പസാരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൂതാശയാണ്, പാപബോധനത്തിന് വേണ്ടി കർത്താവ് തന്നെ സഭയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അത് പാപബോധവും അനുതാപവും സൃഷ്ടിക്കുന്നതാണ്. സ്വന്തം കഴിവല്ല, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ശരണപ്പെടുന്നതിന് വേണ്ടി മനുഷ്യനെ സജ്ജമാക്കുന്ന ഒന്നാണ് കുമ്പസാരം എന്ന് പറയുന്നത്. അവിടെ പൗരോഹിത്യത്തിന്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. പൗരോഹിത്യത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് പുരോഹിതനോടുള്ള ബന്ധം ഒരു കൗൺസിലറേക്കാൾ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ, ഒരു ബന്ധവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുരോഹിതനുണ്ട്. കുമ്പസാരത്തിന്റെ പ്രത്യേകതകൾ അതൊക്കെയാണ്. ഇനി കുമ്പസാരത്തിന് പകരം വെക്കാവുന്നതല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അല്ലെ കൗൺസിലിംഗിന് പകരം വെക്കാവുന്നതല്ല കുമ്പസാരം. ഇത് രണ്ടും രണ്ട് അവസ്ഥയിലുള്ളതാണ്, രണ്ട് എന്റിറ്റിയാണ്. കോംപ്ലിമെന്റ് ഈച്ച് അവർ, അങ്ങനെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. കൗൺസിലിംഗിന്റെ ഒരു മനഃശാസ്ത്ര സമീപനമാണ്, മനഃശാസ്ത്രമാണ് പ്രധാനം. യുക്തിപരമായ സമീപനങ്ങൾ, വൈകാരിക സമീപനമാണ് മനഃശാസ്ത്രത്തിന്റേത്. അപ്പൊ ഒരു യുക്തിപരമായ ഒരു റാഷണൽ അപ്രോച്ചിനേക്കാൾ ഉള്ളിലായിട്ട് ഒരു ഇമോഷണൽ അപ്രോച്ചാണ് കൗൺസിലിംഗിലുള്ളത്. അപ്പൊ റാഷണാലിറ്റിയിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അപ്രോച്ചല്ല കൗൺസിലിംഗിൽ വരുന്നത്, ഒരു ഇമോഷൻസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. മൂന്നാമതായിട്ട് കൗൺസിലറുടെ സ്വന്തം വ്യക്തിത്വവും അറിവും വളരെ പ്രധാനമാണ്. സ്വന്തം വ്യക്തിത്വം, കൗൺസിലർ ഷുഡ് ബി അവെയർ ഓഫ് ഹിസ് ഓൺ ആൻസൈറ്റി, ഹിസ് ഓൺ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്. വെരി ഇമ്പോർട്ടന്റ്. നാലാമതായിട്ട് കുംഭസാരത്തിൽ കുംഭസാരത്തിന് വരുന്ന ആളുകൾ അവര് ഒരു പുരോഹിതന്റെ അടുക്കൽ, പുരോഹിതന് വേണ്ടിയുള്ള ഒരു ഒരു മാർഗ നിർദ്ദേശമാണ് മോഹനപ്പെട്ടവർക്ക് നൽകുന്നത്. കുംഭസാരത്തിന് വരുന്ന ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരു മനഃശാസ്ത്രപരമായ ജ്ഞാനമുള്ള ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം, കുംഭസാരത്തിൽ പറയുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടു എല്ലാത്തിനും പരിഹാരം പറഞ്ഞു പോകുന്ന ഒരവസ്ഥയല്ല. അപ്പൊ ഇയാള് മാനസികമായിട്ട് കുംഭസാരത്തിൽ കൈകാര്യം ചെയ്യപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടെന്ന് ബോധ്യമാക്കി കഴിഞ്ഞാൽ ആ കുംഭസാര പിതാവിന്, അല്ലെങ്കിൽ ആ കൺഫസർ ചെയ്യുന്ന ആളിന്, കൺഫസർ ക്യാൻ റെഫർ ദിസ് പേഴ്സൺ ടു എ കൗൺസിലർ. അത് അങ്ങോട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കൗൺസിലർക്കും ഇത് തന്നെ ചെയ്യാം. ഒരു ഉദാഹരണമായിട്ടൊരു ഒരു 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 ഗിൽറ്റ് ഫീലിംഗ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഹി ക്യാൻ റെഫർ ദാറ്റ് പേഴ്സൺ ടു എ പ്രീസ്റ്റ് ഫോർ കണ്ടക്ടിങ് ദ കൺഫഷൻ. അപ്പൊ ഈ ഒരു 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 ബോധ്യം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഒരു കൗൺസിലിംഗും കുംഭസാരവും തമ്മിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കൗൺസിലിംഗിൽ കുംഭസാരത്തിൽ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും കൗൺസിലിംഗിൽ കൂടി മനഃശാസ്ത്രപരമായ ചികിത്സയിലൂടെ ലഭ്യമാകുവാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കുവാനൊക്കെ ഉള്ള ഒരു സംവിധാനമുണ്ട്. വൈദികർ അല്ലെങ്കിൽ കുംഭസാര പിതാവ് കൗൺസിൽ മനഃശാസ്ത്രപരമായ ജ്ഞാനമുള്ള ഒരാളാണെങ്കിൽ കൂടുതലായിട്ട് ഇയാളിന്റെ പ്രയാസങ്ങളും ഇയാളിന്റെ അവസ്ഥകളും മാനസികമായ പ്രശ്നങ്ങൾ ഇയാള് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസപരമായ കാര്യങ്ങളെക്കാൾ, ആത്മീയമായ കാര്യങ്ങളെക്കാൾ ഉപരിയായ വിഷയങ്ങൾ, മനഃശാസ്ത്രം, മനോരോഗമുള്ള ആളുകളായ ആകാം, അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിൽ ചോദിക്കാൻ റെഫർ ദാറ്റ് പേഴ്സൺ ടു എ കൗൺസിലർ. ഇതാണ്, ഇത് പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ രീതിയിൽ ഈ രണ്ട് ബന്ധങ്ങളും കൺസെഷനും കൗൺസിലിംഗും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു പ്രബോധനത്തോടുകൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച എല്ലാവർക്കോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇതിനവസരം ഉണ്ടാക്കി ബഹുമാനപ്പെട്ട നയനാഴ്ചനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അലക്സും അതുപോലെ തന്നെ ഈ സെഷനിൽ ഉണ്ടായിരുന്നുണ്ട്, എല്ലാ സെഷനിലും ഉണ്ടായിരുന്നു.
മനോജ് റെക്കോർഡ് ചെയ്തു. അവരോടെല്ലാം ഉള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഇത് കേട്ടിട്ടുള്ള പല ആളുകളും ഉണ്ടാകാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഫർദർ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഇമെയിൽ ടു മീ ഓർ യു ക്യാൻ ഇമെയിൽ ടു അലക്സ് ഓർ അച്ഛൻ ആൻഡ് വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു റീച്ച് യു. താങ്ക് യു. തുടക്കത്തിൽ 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ 10 മിനിറ്റ് കൂടെ അധികമായിട്ട് അച്ഛൻ എടുക്കേണ്ടതായിട്ട് വന്നത്. എങ്കിൽ പോലും വളരെ വളരെ അനുഗ്രഹകരമായിട്ട് ഒരു കൗൺസിലറുടെ എല്ലാ പ്രാഗൽഭ്യത്തോടും, എന്നാൽ ഒരു ആത്മീയ പിതാവിന്റെ ആത്മപക്വതയോടും ആത്മ ദർശനത്തോടും കൂടെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടക്കവണ്ണം അച്ഛന് സാധിച്ചു. വളരെ അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് ഇന്ന് നമ്മളൊക്കെ ആത്മീയ രംഗത്ത് നേരിടുന്ന ചില അടിസ്ഥാന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിനകത്ത് കൈകാര്യം ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു ആത്മീയ സമൂഹമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ പല വിഷയങ്ങളെയും എങ്ങനെ പക്വതയോടെ കൈകാര്യം ചെയ്യണമെന്ന് പോലും നമുക്ക് അറിയാൻ മേലാത്ത ചില സ്ഥിതിവിശേഷങ്ങൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ ഇതുപോലെയുള്ള സെഷനുകളിലൂടെ ആഴമായി അനുഗ്രഹകരമായി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണിടയായി അച്ഛനത് വളരെ വിശദമായി പ്രതിപാദിച്ചു. സമയത്തിന്റെ ചുരുക്കം മൂലം പല കാര്യങ്ങളും അച്ഛന് വിശദമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അച്ഛന് നമുക്ക് ബോധ്യമാണ്. അത് പ്രായോഗികവുമാണ്, പ്രായോഗികമല്ല. ഇങ്ങനെയുള്ള 1 മണിക്കൂർ സെഷനിൽ കൂടെ ഇതുപോലെയുള്ള സെഷനുകൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എങ്കിൽ പോലും ഒരു ചെറിയ വെളിച്ചം നമുക്ക് അടിച്ചു തന്നു. അത് കൂടുതൽ ആഴമായി വായിക്കുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് ഫലപ്രദമായിട്ട് ഈ ഗ്രന്ഥങ്ങൾ പഠന വിഷയമാകുകയല്ല, അതിനപ്പുറമായി നമ്മുടെ ആത്മീയ ജീവിതത്തിന് പുതിയ ദർശനം തരുവാനും പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ശുശ്രൂഷയെ കൂടുതൽ കരുത്തുറ്റതാക്കുവാനും തക്ക ഇടയാകും. പ്രത്യേകിച്ച് കൺഫെഷൻ എന്ന സാക്രമെന്റും കൗൺസിലിംഗും തമ്മിൽ ഇന്ന് കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പൗരസ്ത്യ സഭയുടെ ദർശനത്തിൽ സാക്രമെന്റലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് കൺഫെഷനോട് ഉണ്ടാകേണ്ടത്. കൗൺസിലിംഗ് തികച്ചും വ്യത്യസ്തമാണ്. രണ്ടും രണ്ടു വിധത്തിലാണ് അതിന്റെ ഗുണങ്ങളും പ്രയോജനങ്ങളും. ഇതൊക്കെ അച്ഛനെ സൂചിപ്പിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞു തീർക്കുകയാണ്, ബഹുമാനപ്പെട്ട അച്ഛന്റെ സേവനം ഭദ്രാസനത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാണ്. അച്ഛന് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കൗൺസിലറാണ്. പ്രത്യേകിച്ച് ഒരു ആത്മീയപിതാവ് എന്നുള്ള നിലയിലും ആളുകളെ വേണ്ടും വണ്ണം ഉപദേശിക്കുവാനും വേണ്ടും വണ്ണം മാർഗദർശനം തരുവാനും ഒക്കെ ഇടയാകും. നേരിട്ട് ടെലിഫോണിലോ അല്ലെങ്കിൽ അച്ഛന്റെ ഇമെയിലിലോ ഒക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും അച്ഛന്റെ ടെലിഫോൺ നമ്പർ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അലക്സ് സാറിനെയോ അല്ലെങ്കിൽ എന്നെയോ കോണ്ടാക്ട് ചെയ്താൽ അത് ലഭ്യമാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. എന്റെ ഈ അമേരിക്കയിലെ ശുശ്രൂഷയുടെ കാലാവധി ഈ ജൂൺ മാസം കൊണ്ട് അവസാനിക്കുന്നു. ഞാൻ നാട്ടിലേക്ക് ജൂലൈ 1st week 3rd week ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പോഴ് ഈ വരുന്ന വീക്കെൻഡില് ക്ലർജി കോൺഫറൻസും മറ്റും ഈസ്റ്റേണിൽ വെച്ച് നടക്കുന്നു. അപ്പൊ ഇതിന് തിരുമനസ്സുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉചിതമായിട്ടുള്ള ആളുകളെ കണ്ടെത്തി ആ കാര്യത്തിൽ ക്രമപ്പെടുത്തും. അലക്സ് സാറിനോട് ചേർന്ന് പ്രവർത്തിക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ എല്ലാ ആളുകളോടുമുള്ള സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അലക്സ് സാർ ഈ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അഭംഗുരം മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം വരും കാലങ്ങളിൽ ഇടയാകും. അതിന് തക്ക വിധത്തിലുള്ള ഒരു കൈത്താങ് ലഭിക്കത്തക്ക നേതൃത്വം ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. എല്ലാവരോടും പ്രത്യേകമായിട്ട് സ്നേഹം സന്തോഷം അറിയിക്കുന്നു. ഇന്ന് ക്ലാസ് എടുക്കുകയും പ്രത്യേകിച്ച് ഈ പാഠപുസ്തകം 10th ഗ്രന്ഥാവലി അതിന്റെ ആഴമായ തലത്തിലും പരത്തിലും ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കാണിച്ച താല്പര്യവും ക്ഷമയും സമയവും ഒക്കെ ഞങ്ങൾ വിലമതിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. മേലിലും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ തക്കവണ്ണം അച്ഛന്റെ പ്രത്യേകമായ സേവനം ഞങ്ങൾക്ക് അനിവാര്യമാണ്. അത് അലക്സ് സാറെ കോണ്ടാക്ട് ചെയ്തോളൂ. എല്ലാവരോടും ഒരിക്കൽ കൂടെ ഐ കോർഡിലി ഇൻവൈറ്റ് ബിലവർഡ് അലക്സ് സാർ ടു മേക്ക് ദ കൺക്ലൂഡിംഗ് റിമാർക്സ് ബിഫോർ ബെനഡിക്ഷൻ.
താങ്ക് യു ബോത്ത് ദി അച്ഛൻസ് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ റവറൻഡ് ഫാദർ ഡോക്ടർ മാത്യുക്കോശി അച്ഛൻ. വി സിൻസിയർലി അപ്രീഷിയേറ്റ് coming forward and leading us and guiding us for the last 5 to 6 sessions with this lesson number 10, I mean book number 10. ഈ 10th ബുക്ക് എന്ന് പറഞ്ഞാൽ എത്ര വായിച്ചാലും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് എന്നാലും അച്ഛൻ അത് വളരെ കാര്യമായിട്ട് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. വി താങ്ക് യു സോ മച്ച്. ഭാവിയിലും അച്ഛനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും അച്ഛനെ നല്ലതുപോലെ അറിയാം. 3 വർഷം നമ്മൾ ഒരുമിച്ച് സൺഡേ സ്കൂളിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് ഭാവിയിലും ഞാൻ അച്ഛനെ വിളിക്കും. അച്ഛൻ തീർച്ചയായും എന്നെ ഈ പ്രസ്ഥാനത്തെ സഹായിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അച്ഛനോടുള്ള എല്ലാവിധമായ സ്നേഹവും നന്ദിയും കൃതജ്ഞതയും ഭദ്രാശ്രമത്തിന്റെ പേരിലും ഈ ഭദ്രാശ്രമത്തിന്റെ ദിവ്യബോധനം ഡയറക്ടറായി പ്രവർത്തിക്കുന്ന റവറൻഡ് ഫാദർ ഡോക്ടർ നാനാൻ ബി ജോർജ് അച്ഛന്റെ പേരിലും അഭിമന്യ തിരുമേനിയുടെ പേരിലും അർപ്പിച്ചുകൊള്ളുന്നു. രണ്ടാമതായി ബഹുമാനപ്പെട്ട നാനാൻ ബി ജോർജ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ പ്രയാസത്തോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മളെ ഇത്രയും ഭംഗിയായി ദിവ്യബോധനം തുടങ്ങിയന്ന് മുതൽ ഇന്ന് വരെ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി അച്ഛൻ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അച്ഛനോട് ഞാൻ പലതവണ സംസാരിച്ചപ്പോഴും ഞാൻ ഒരിക്കലും ഇത് അച്ഛൻ പോകുന്നു എന്ന് പറഞ്ഞെങ്കിലും അതൊരു റിയാലിറ്റി ആകും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് സംസാരിച്ചപ്പോൾ ഡെഫിനറ്റ്ലി എനിക്കത് ഫീൽ ചെയ്തു. അതനുസരിച്ച് ഞാൻ തിരുമേനോടൊന്നും സംസാരിച്ചു. അന്നേരം തിരുമേനി പറഞ്ഞു അച്ഛന്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന്. അച്ഛൻ ചെയ്ത ഇത്രയും സുദീർഘമായ സേവനത്തിന് മീ സിൻസിയർലി താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് ആൻഡ് മേ ദ ഗുഡ് ലോർഡ് ബ്ലസ് യു ആൻഡ് കീപ് യു ഇൻ ഗുഡ് സ്പിരിറ്റ് ആൻഡ് ഹൈ ഹെൽത്ത് ടു കണ്ടിന്യൂ യുവർ മിഷൻ ആസ് എ ലീഡർ ഓഫ് ദി മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ആൻഡ് ബി ദ ഡയോസിസ് ആസ് വെൽ ആസ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ് ആർ വെരി പ്രൗഡ് ഓഫ് യു, വെരി ഓണർ ഓഫ് യു. വി ആർ പ്രൗഡ് ടു സേ ദാറ്റ് യു വെയർ എ പാർട്ട് ഓഫ് ദി ദിവ്യ ബോധനം. നാട്ടിൽ വിളിക്കും, ആവശ്യത്തിന് സഹായിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധമായ മംഗളങ്ങളും ഈ ദിവ്യബോധനം പ്രസ്ഥാനത്തിന്റെ പേരിൽ അച്ഛനെ നേർന്നുകൊള്ളുന്നു. ദൈവം അച്ഛനെ കരുതട്ടെ, സഹായിക്കട്ടെ, ഭാവിയിൽ വഴി നടത്തല്ലേ. എല്ലാവിധമായ മംഗളങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഇന്നത്തെ സെഷനിൽ സംബന്ധിച്ച എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. നമ്മൾക്ക് ഒരു പക്ഷെങ്കിൽ 26-ാം തീയതി ഒരു ക്ലാസ്സൂടെ എടുക്കാമോ വേണ്ടായോ എന്നുള്ള കാര്യം ഒന്നുകൊണ്ടൊന്ന് ചിന്തിക്കട്ടെ. ഇല്ല എങ്കിൽ തിരുമേനിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി ലെറ്റ് എവറിബഡി നോ വെൻ ഈസ് ദ നെക്സ്റ്റ് ഡേ ആൻഡ് ടൈം ഫോർ അവർ നെക്സ്റ്റ് ലെസൺ ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് ബുക്ക്. താങ്ക് യു ആൻഡ് മേ ഗോഡ് ബ്ലസ് ഓൾ ഓഫ് അസ്. ലെറ്റ് അസ് കണ്ടിന്യൂ. അച്ഛ വീണ്ടും രണ്ടച്ഛന്മാരോടും ഒരിക്കൽ കൂടി എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.
ഇതുവരെയുള്ള കോഴ്സിന്റെ അസൈൻമെന്റിന്റെ ഒക്കെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസും അതിന്റെ ഗ്രേഡിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അലക്സ് സാറിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓഫീസ് സംവിധാനം എല്ലാം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അസൈൻമെന്റിനോടൊപ്പം നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ അത് റിലീസ് ചെയ്യുകയും ഒഫീഷ്യലായിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതായത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കോട്ടയത്ത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഐ ഏർണസ്റ്റ്ലി റിക്വസ്റ്റ് യു ടു കംപ്ലീറ്റ് ഓൾ ദ ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ദ രജിസ്ട്രേഷൻ അറ്റ് ദ ഏർലിയസ്റ്റ് പോസിബിൾ. ലെറ്റ് അസ് ബോ അവർ ഹെഡ് പ്രാർത്ഥിക്കാം. May the love of the Heavenly Father, grace of the Holy Begotten Son, indwelling and fellowship of the Holy Spirit be with us all, especially with this Divibhathanam calls and all the participants and all those who are leading office, and now and always, forever and ever. Amen.
Amen.
May God bless you and good night to each and every one of you. Bless you.
Thank you. Thank you. Thank you.